വേവ് 340 മീറ്ററിൽ, 882 കിലോഹെർട്സിൽ വിശ്വവാണിയുടെ മലയാള പരിപാടികൾ ആരംഭിക്കുകയായി.
ദൈവവചനം പാപത്തിന്റെ തടവറയിൽ നിന്നും അത് താങ്കളെ മോചിപ്പിക്കുന്നു. നിരാശയുടെ ചുഴിയിൽ നിന്നും അത് താങ്കളെ കൈപിടിച്ചുയർത്തുന്നു. ലക്ഷ്യമില്ലാത്ത ജീവിതത്തെ അത് സുരക്ഷിത സ്ഥാനത്തെത്തിക്കുന്നു. പരിഹരിക്കാൻ കഴിയാത്തതെന്ന് താങ്കൾ ചിന്തിക്കുന്ന ആ പ്രശ്നവുമായി ഇനിയും എന്തിന് നിരാശപ്പെട്ടിരിക്കുന്നു? ഇന്നത്തെ ബൈബിൾ പഠനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് തീർച്ചയായും താങ്കളോട് സംസാരിക്കും. ഇതാ ഈ ഗാനത്തിന് ശേഷം ഇന്നത്തെ പഠനം ശ്രദ്ധിച്ചാലും. ഇസ്രായേൽ ജനത്തെ അടിമത്തത്തിൽ നിന്നും വിടുവിച്ചൊരു വലിയ അത്ഭുത പ്രവർത്തനത്തിലൂടെ ദൈവം മരുഭൂമിയിൽ കൂടി നടത്തി കനാൻ നാട്ടിൽ കൊണ്ടെത്തിച്ച ആ വലിയ സംഭവത്തിന്റെ ആദ്യോടന്തം ദൈവം തന്റെ ഉദ്ദേശം നിറവേറ്റുന്നതാണ് നാം കാണുന്നത്. 10 ബാധകൾ അയക്കാതെ തന്നെ ദൈവത്തിന് ആ ജനത്തെ വിടുവിച്ചു കൊണ്ടുപോകരുതായിരുന്നോ? ഈ 430 വർഷങ്ങൾ അടിമത്തത്തിൽ ഇട്ടേക്കാതെ 10-40 വർഷങ്ങൾ കഴിഞ്ഞ് അവരെ അങ്ങ് വിടുവിക്കരുതായിരുന്നോ? അവരെ വിളിച്ചിറക്കിയിട്ടും എന്തിനാണ് ഈ നീണ്ട വഴിയെ നടത്തിയത്? ചില ആഴ്ചകൾ കൊണ്ടെത്താവുന്ന ആ കുറുക്കു വഴി അങ്ങെടുക്കരുതായിരുന്നോ? അവിടുത്തെ പ്രതികൂലങ്ങളെ ദൈവത്തിനങ്ങ് നീക്കരുതായിരുന്നോ? ഇതൊക്കെ നല്ല ഒന്നാന്തരം ചോദ്യങ്ങൾ തന്നെ അല്ലേ? ഇങ്ങനെ ചിന്തിക്കുന്നവർ ദൈവത്തെ ഒരു ജ്വാലവിദ്യക്കാരനായിട്ടാണ് കാണുന്നത്. ഈ ചിന്താഗതി മാറി ദൈവകരം നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ പഠിക്കൂ സുഹൃത്തെ. ദൈവത്തിന്റെ ഉദ്ദേശം താങ്കളുടെ ജീവിതത്തിൽ എന്താണ്? മിസ്രയീമിൽ ദൈവം 10-ാമതൊരു ബാധ അയച്ച് ഇസ്രായേൽ മക്കളെ വിടുവിച്ചതാണ് ഇന്നലെ നാം കണ്ടത്. അവർ തങ്ങളുടെ നീണ്ട യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ ആദ്യഘട്ടം നമുക്ക് ഇന്ന് നോക്കാം. ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശം വിട്ടിട്ട് ചെങ്കടലിന്റെ ഭാഗത്തേക്ക് നീങ്ങുകയാണ്. 13-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. യഹോവ പിന്നെയും മോശയോട്, ഇസ്രായേൽ മക്കളുടെ ഇടയിൽ മനുഷ്യരിലും മൃഗങ്ങളിലും കടിഞ്ഞൂലായി പിറക്കുന്നതിനെയൊക്കെയും എനിക്കായി ശുദ്ധീകരിക്കാം, അത് എനിക്കുള്ളതാകുന്നു എന്ന് കൽപ്പിച്ചു. അപ്പോൾ മോശ ജനത്തോട് പറഞ്ഞത്, നിങ്ങൾ അടിമ വീടായ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു പോന്ന ആ ദിവസത്തെ ഓർത്തുകൊള്ളുവീൻ. യഹോവ ബലമുള്ള കൈകൊണ്ട് നിങ്ങളെ അവിടെ നിന്ന് പുറപ്പെടുവിച്ചു, അതുകൊണ്ട് പുളിപ്പുള്ള അപ്പം തിന്നരുത്. മിസ്രയീമിലെ കടിഞ്ഞൂലൊക്കെയും മരിച്ചുപോയി. ആദ്യജാതന്മാർ തങ്ങൾക്കുള്ളതാണെന്ന് മിസ്രയീമിലെ ദേവന്മാർ എപ്പോഴും അവകാശപ്പെട്ടിരുന്നു. ഇപ്പോൾ ദൈവം ഇസ്രായേലിലെ ആദ്യജാതന്മാർ തന്റെ വകയാണെന്ന് അവകാശപ്പെടുന്നു. ഇന്ന് വിശ്വാസികളിൽ നിന്നും ഒന്നാമത്തേതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അനേകം ദൈവമക്കളും അവന് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നൽകുന്നില്ല എന്നത് വളരെ ശോചനീയമാണ്. ദൈവം നമുക്കുള്ള ഏറ്റവും നല്ലതിനെ, ഏറ്റവും പ്രധാനപ്പെട്ടതിനെ, പ്രഥമമായതിനെ തനിക്കായി അവകാശപ്പെടുന്നു. നമ്മോട് അപേക്ഷിക്കുകയല്ല. നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം അവൻ ആഗ്രഹിക്കുന്നുവെങ്കിലും അനേകം വിശ്വാസികളും അവനെ ഒടുവിലേക്ക് തള്ളി നീക്കിയിരിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നതിനാൽ പ്രശ്നമുണ്ടാകുന്നു. ദൈവത്തിന് അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ യാതൊന്നും ചെയ്യുവാൻ സാധിക്കില്ല. നാം ദൈവത്തെ അവിടെ പരിമിതിപ്പെടുത്തുകയാണ്. ദൈവം പ്രവർത്തിക്കുവാൻ നാം അനുവദിക്കുന്നില്ല. നമുക്ക് വളരെ സമയമുണ്ടെങ്കിൽ നാം കർത്താവിന് വേണ്ടി ചെലവഴിക്കാമെന്ന് പറയുന്നില്ലേ? എന്നാൽ നമ്മുടെ സമയത്തിന്റെ ഭൂരിഭാഗവും വ്യക്തിപരമായ താൽപര്യങ്ങൾക്ക് വേണ്ടിയാണ് നാം ചെലവഴിക്കുന്നതില്ലേ? വിനോദങ്ങൾക്കും മറ്റുമായി നാം എന്തുമാത്രം സമയം കളയുന്നു? ജഡത്തിനു വേണ്ടി നാം എന്തുമാത്രം സമയം കളയുന്നു? ശേഷിക്കുന്നതാണ് നാം സാധാരണയായി കർത്താവിന് കൊടുക്കാറുള്ളത്. നാം ആരാധനയ്ക്കായോ കൂട്ടായ്മയ്ക്കായോ പ്രാർത്ഥനയ്ക്കായോ പോകുവാനായി ചിന്തിക്കുമ്പോൾ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലായെങ്കിൽ, മറ്റ് ബാധ്യതകളൊന്നുമില്ലായെങ്കിൽ പൊയ്ക്കളയാം എന്നല്ലേ പലപ്പോഴും ചിന്തിക്കാറുള്ളത്? ഒരു മിഠായി കച്ചവടക്കാരനായിരുന്ന വില്യം റിഗ്ലി എന്ന വിശ്വാസി ഒരിക്കൽ തന്റെ അനുഭവം പറഞ്ഞത് ഇപ്രകാരമാണ്. തന്റെ ജീവിതത്തിൽ തനിക്ക് ലഭിക്കുന്ന സകലത്തിലും ദശാംശം കൊടുക്കുന്നതിന് താൻ തീരുമാനമെടുത്ത മനുഷ്യനായിരുന്നു. താൻ സമ്പാദിക്കുന്നതിന്റെ അവസാനത്തെ 10-ൽ 1 കർത്താവിന് കൊടുത്തിരുന്നത് എന്നും അയാൾ വ്യക്തമാക്കി. തന്റെ സമ്പാദ്യത്തിന്റെ ആദ്യത്തെ 10-ൽ 1 അയാൾ കർത്താവിന് കൊടുത്തു. ദൈവം അയാളെ എത്രമാത്രം അനുഗ്രഹിച്ചു എന്നും സമൃദ്ധിയിലേക്ക് നടത്തി എന്നുമുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. ഇനിയും വസ്തുമയമായ അഭിവൃദ്ധി നൽകാമെന്ന് ദൈവം ഓരോരുത്തർക്കും ഉറപ്പു കൊടുക്കുന്നില്ല. എന്നാൽ തങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകിയിട്ടുള്ളവരെ അവൻ എത്രമാത്രം അനുഗ്രഹിച്ചിരിക്കുന്നു എന്നത് ശ്രദ്ധാർഹമായ കാര്യമത്രേ. അവൻ ഒന്നാം സ്ഥാനം നൽകുക എന്ന് പറയുന്നതിൽ യാതൊരു വിധമായ ഒത്തുതീർപ്പിനും സ്ഥാനമില്ല, വിട്ടുവീഴ്ചയ്ക്കും സ്ഥാനമില്ല. അവന് പ്രഥമ സ്ഥാനം നൽകുക, കർശനമായും ഒന്നാം സ്ഥാനം. ഇസ്രായേൽ മക്കൾ തങ്ങൾ വർഷങ്ങളോളം അടിമകളായി സേവ ചെയ്ത മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്നതേയുള്ളൂ. ഉടനെ തന്നെ ദൈവം അവരുടെ കടിഞ്ഞൂലുകളെ ആവശ്യപ്പെടുന്നു. അവരിൽ പലരും ഇപ്രകാരം പറഞ്ഞിരിക്കാനിടയുണ്ട്. നോക്കൂ കർത്താവേ, നീ ഞങ്ങളെ അടിമത്തത്തിൽ നിന്നും വിടുവിച്ചതേയുള്ളൂ. ഇപ്പോൾ നീ ഞങ്ങളുടെ കടിഞ്ഞൂലുകളെ നിനക്ക് വേണ്ടി അവകാശപ്പെടുകയാണ്. എന്നോടും നിങ്ങളോടും കർത്താവായ യേശുക്രിസ്തു പറയുന്നതും അതുതന്നെയാണ്. അവൻ നമ്മെ പാപത്തിന്റെ അടിമത്വത്തിൽ നിന്നും രക്ഷിക്കുകയും വിടുവിക്കുകയും സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നു. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും എന്ന് ദൈവം പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 8:36 ഞാൻ വായിച്ചത്. നാം നമ്മെ തന്നെ അവന് കൊടുക്കണമെന്ന് കർത്താവ് പറയുന്നു. ഞാൻ സ്വതന്ത്രനാകുന്നു എന്ന് താങ്കൾ പറഞ്ഞേക്കാം. താങ്കൾ വാസ്തവത്തിൽ സ്വതന്ത്രനാണോ? യേശുക്രിസ്തുവിന്റെ വിലയേറിയ രക്തം കൊടുത്ത് താങ്കളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. താങ്കൾ അവന് ജീവിതത്തിൽ പ്രഥമ സ്ഥാനം നൽകുകയും താങ്കളെ തന്നെ സ്വമേധയാ അവന് സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ അനുഗ്രഹമുണ്ടാകുന്നു. ഇന്ന് സൗകര്യാർത്ഥം മാത്രമല്ലേ നാം നമ്മെയും നമുക്കുള്ളതിനെയും ദൈവത്തിന് നൽകുന്നത്? അത് മാറണം. നമുക്കാരെങ്കിലും അങ്ങനെ ചെയ്തു എന്നാൽ, നാം സ്നേഹിക്കുന്ന ആരെങ്കിലും നമ്മോട് അങ്ങനെ ചെയ്തു എന്നാൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മോട് അങ്ങനെ ചെയ്തു എന്നാൽ, നമുക്ക് അവരോടുള്ള മനോഭാവം എന്താണ്? അതെ, നാം ആ മനോഭാവം കാണിക്കുന്നത് സ്വാർത്ഥത കൊണ്ടാകാം. എന്നാൽ ദൈവം നമ്മോട് അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. 5 നാം കാണുന്നത്, എന്നാൽ കനാന്യർ, ഹിത്യർ, അമോരിയർ, ഹിവ്യർ, യബൂസിയർ എന്നിവരുടെ ദേശമായി യഹോവ നിനക്ക് തരുമെന്ന് നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്തതും പാലും തേനും ഒഴുകുന്നതുമായ ദേശത്തേക്ക് നിന്നെ കൊണ്ടുചെന്ന ശേഷം നീ ഈ മാസത്തിൽ ഈ കർമ്മം ആചരിക്കണം. അഥവാ ഇസ്രായേലിയർ പെസഹ പെരുന്നാളും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവവും ആചരിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. 6-7 വാക്യങ്ങളിൽ നാം കാണുന്നത്, 7 ദിവസം നീ പുളിപ്പില്ലാത്ത അപ്പം തിന്നണം. 7 ദിവസം യഹോവയ്ക്കൊരു ഉത്സവം ആയിരിക്കണം. 7 പുളിപ്പില്ലാത്ത അപ്പം തിന്നണം. നിന്റെ പക്കൽ പുളിപ്പുള്ള അപ്പം കാണരുത്. നിന്റെ അതിർക്കകത്തെങ്ങും പുളിച്ച മാവും കാണരുത്. ഇസ്രായേലിയർ മിസ്രയീം വിട്ടുപോന്നപ്പോൾ അവർ അവരുടെ മാവ് കുഴയ്ക്കുന്ന പാത്രങ്ങളും അവയിലുള്ള കുഴച്ച മാവും യാത്രയിൽ കൂടെ കൊണ്ടുപോന്നിരുന്നു. അത് പുളിച്ച മാവായിരുന്നു. നിങ്ങൾ പുളിച്ച മാവ് ഉപേക്ഷിക്കണം. 7 പുളിപ്പില്ലാത്ത അപ്പം തിന്നണം. നിന്റെ വീട്ടിലോ നിന്റെ കൈവശമോ പുളിപ്പുള്ള അപ്പം കാണരുത് എന്ന് ദൈവം പറയുന്നു. ഇനിയും 8 നോക്കിക്കാട്ടെ, ഞാൻ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുമ്പോൾ യഹോവ എനിക്ക് വേണ്ടി ചെയ്ത കാര്യം നിമിത്തമാകുന്നു ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നീ ആ ദിവസത്തിൽ നിന്റെ മകനോട് അറിയിക്കണം. ഈ ആചാരം ഒരു തലമുറയിൽ നിന്ന് അടുത്തതിലേക്ക് കൈമാറേണ്ടതായിരുന്നു. അങ്ങനെ ദൈവം അവരെ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ചു എന്ന് ജനമെല്ലായ്പ്പോഴും ഓർമ്മിക്കുവാനിടയാകും. 9-12 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, യഹോവയുടെ ന്യായപ്രമാണം നിന്റെ വായിൽ ഉണ്ടായിരിക്കേണ്ടതിന് ഇത് നിനക്ക് നിന്റെ കയ്യിന്മേൽ അടയാളമായും നിന്റെ കണ്ണുകളുടെ നടുവിൽ ജ്ഞാപക ലക്ഷ്യമായും ഇരിക്കണം. ബലമുള്ള കൈകൊണ്ടല്ലോ യഹോവ നിന്നെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചത്. അതുകൊണ്ട് നീ ആണ്ടുതോറും നിശ്ചയിക്കപ്പെട്ട സമയത്ത് ഈ ചട്ടം ആചരിക്കണം. യഹോവ നിന്നോടും നിന്റെ പിതാക്കന്മാരോടും സത്യം ചെയ്തതുപോലെ നിന്നെ കനാന്യരുടെ ദേശത്തു കൊണ്ടുവന്ന് അത് നിനക്ക് തരുമ്പോൾ കടിഞ്ഞൂലിനെ ഒക്കെയും നിനക്കുള്ള മൃഗങ്ങളുടെ കടിഞ്ഞൂൽ പിറവിയെ ഒക്കെയും നീ യഹോവയ്ക്കായി വേർതിരിക്കണം. ആണൊക്കെയും യഹോവയ്ക്കുള്ളതാകുന്നു. ഇസ്രായേൽ മക്കൾക്കുള്ളതിൻ്റെ കടിഞ്ഞൂലിനെയൊക്കെയും യഹോവയ്ക്ക് വേർതിരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. 13 വാക്യത്തിൽ, എന്നാൽ കഴുതയുടെ കടിഞ്ഞൂലിനെയൊക്കെയും ആട്ടിൻകുട്ടിയെ കൊണ്ട് വീണ്ടുകൊള്ളണം. അതിനെ വീണ്ടുകൊള്ളുന്നില്ലെങ്കിൽ അതിൻ്റെ കഴുത്ത് ഒടിച്ചു കളയണം. നിന്റെ പുത്രന്മാരിൽ ആദ്യജാതനെയൊക്കെയും നീ വീണ്ടുകൊള്ളണം. ഓരോ കഴുതയുടെ കടിഞ്ഞൂലിനെയും ആട്ടിൻകുട്ടിയെ കൊണ്ട് വീണ്ടുകൊള്ളേണ്ടതാണ്. ഈ ചെവി നീണ്ട മൃഗത്തിന് യാഗമൃഗമായി ദൈവത്തിന് ആവശ്യമില്ലായിരുന്നു. ആട്ടിൻകുട്ടിയെയാണ് യാഗം കഴിക്കേണ്ടത്. അവരുടെ പുത്രന്മാരിൽ ആദ്യജാതനെ വെള്ളി കൊണ്ട് വീണ്ടുകൊള്ളേണ്ടതാണ് എന്ന വസ്തുത പിന്നീട് നമുക്ക് കാണാവുന്നതാണ്. വീണ്ടെടുപ്പിന്റെ വിലയായിരുന്നു അന്ന് വെള്ളി. 14-15 വാക്യങ്ങളിൽ നാം നോക്കുന്നത്, എന്നാൽ ഇത് എന്തെന്ന് നാളെ നിന്റെ മകൻ നിന്നോട് ചോദിക്കുമ്പോൾ യഹോവ ബലമുള്ള കൈകൊണ്ട് അടിമ വീടായ മിസ്രയീമിൽ നിന്ന് ഞങ്ങളെ പുറപ്പെടുവിച്ചു. ഫറവോൻ കഠിനപ്പെട്ടു, ഞങ്ങളെ വിട്ടയക്കാതിരുന്നപ്പോൾ യഹോവ മിസ്രയീം ദേശത്ത് മനുഷ്യന്റെ കടിഞ്ഞൂൽ മുതൽ മൃഗത്തിന്റെ കടിഞ്ഞൂൽ വരെയുള്ള കടിഞ്ഞൂൽ പിറവിയൊക്കെയും കൊന്നുകളഞ്ഞു. അതുകൊണ്ട് കടിഞ്ഞൂലായ ആണിനെയൊക്കെയും ഞാൻ യഹോവയ്ക്ക് യാഗമർപ്പിക്കുന്നു. എന്നാൽ എന്റെ മക്കളിൽ കടിഞ്ഞൂലിനെയൊക്കെയും ഞാൻ വീണ്ടുകൊള്ളുന്നു. ദൈവം ഇസ്രായേൽ മക്കളെ മിസ്രയീം ദേശത്ത് നിന്ന് വിടുവിച്ചു എന്ന കാര്യത്തെ ഓർമ്മിക്കുന്നതായിരുന്നു ഈ ആചാരം. അവരുടെ ആൺമക്കളിൽ കടിഞ്ഞൂലിനെയൊക്കെയും വെള്ളി കൊണ്ട് വീണ്ടുകൊള്ളണമായിരുന്നു. പത്രോസിന്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ബർത്തവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നെ വെള്ളി മുതലായി അഴിഞ്ഞുപോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇനി നമുക്ക് 13:17 വാക്യത്തിലേക്ക് വരാം. ഭറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫലസ്തീനരുടെ ദേശത്തുകൂടിയുള്ള വഴി അടുത്തത് എന്ന് വരികിലും ജനം യുദ്ധം കാണുമ്പോൾ പക്ഷേ അനുതപിച്ച് മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകുമെന്ന് വെച്ച് ദൈവം അവരെ അതിലേക്ക് കൊണ്ടുപോയില്ല. ഇസ്രായേലിയർ അടിമത്തത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നതേയുള്ളൂ. അവർ യുദ്ധത്തിനു വേണ്ടി തയ്യാറായിട്ടില്ലായിരുന്നു. ദൈവം അവർക്ക് കൊടുത്ത ദേശത്തേക്ക് പോകുവാനുള്ള കുറുക്കു വഴി കടൽ തീരത്തുകൂടിയുള്ള വഴിയായിരുന്നു. 1967 പലസ്തീനിലുണ്ടായ 6 ദിവസത്തെ യുദ്ധസമയത്ത് ഇസ്രായേലിയർ കടൽ തീരത്തുകൂടി തെക്കോട്ട് ചെന്ന് ഈജിപ്തുകാരെ ഓടിക്കുകയുണ്ടായി എന്ന് നാം കാണുന്നു. ഇസ്രായേലിയർക്ക് അപ്രകാരം ചെയ്യുവാൻ ഇന്ന് ടാങ്കുകളും വിമാനങ്ങളും ഉണ്ടായിരുന്നു. അവർ അതിനുവേണ്ടി തയ്യാറായിരുന്നു. മിസ്രയീമിയ അടിമത്തത്തിൽ നിന്നും പുറപ്പെട്ടു പോകുന്ന ഇസ്രായേൽ മക്കൾക്ക് യുദ്ധം ചെയ്യുവാൻ യാതൊരു ആയുധവും ഇല്ലായിരുന്നു. അതുകൊണ്ട് ദൈവം അവരോട് കരുണ കാട്ടുകയും മരുഭൂമിയിൽ കൂടി അവരെ നടത്തിക്കൊണ്ടുപോവുകയും ചെയ്തു. അതൊരു ദീർഘ ദൂരമായ വഴിയായിരുന്നു. എന്നാൽ അവിടെ കൂടി പോയാൽ യുദ്ധം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. കനാൻ ദേശത്ത് പ്രവേശിക്കുന്നതുവരെയും അവർക്ക് യാതൊരു ശത്രുവിനെയും നേരിടേണ്ടി വരികയില്ല. മരുഭൂമി യാത്ര തരണം ചെയ്ത് വാഗ്ദത്ത നാട്ടിൽ ചെന്ന് ചേരുന്നതിന് അവർക്ക് 40 വർഷങ്ങൾ വേണ്ടി വന്നു. അപ്പോഴേക്കും അവർക്ക് സജ്ജമായ ഒരു സൈന്യം ഉണ്ടാകും എന്ന് നാം പിന്നീട് കാണുന്നത് അത്രേ. ദൈവത്തിന് എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് അവരെ വിടുവിക്കാമായിരുന്നില്ലേ? ഇത് പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. അത് യുക്തമായിട്ടുള്ളതുമാണ്. എന്നാൽ ഞാൻ ആ മനോഭാവത്തോട് യോജിക്കുന്നില്ല. തങ്ങൾക്ക് വേണ്ടി ദൈവം ഓരോ മിനിറ്റിലും ഓരോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമെന്ന് ചിന്തിക്കുന്ന ചില വിശ്വാസികളുണ്ട്. തങ്ങൾ കഷ്ടതയിലോ പ്രയാസത്തിലോ രോഗത്തിലോ ആകുമ്പോൾ ദൈവം ഇടപെടണമെന്ന് അവനോട് ആവശ്യപ്പെടുവാൻ, ഒരു വിധത്തിൽ പറഞ്ഞാൽ അവകാശപ്പെടുവാൻ തങ്ങൾക്ക് സാധിക്കും എന്നാണ് അവരുടെ ചിന്താഗതി. അവന്റെ കഴിവിനെ ചോദ്യം ചെയ്യുന്ന കാര്യമല്ല ഇത്. അവനത് ചെയ്യുവാൻ കഴിയും. പക്ഷേ അവൻ അതെങ്ങനെ ചെയ്യുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അവനൊരു പദ്ധതി അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. തന്റെ ഹിതവും മാർഗവും നമ്മുടെ ജീവിതത്തിൽ നിവൃത്തിയാകേണ്ടതിന് ആവശ്യമായി വരുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. ആ അത്ഭുതത്തിൽ കൂടി ദൈവത്തിന് ഇസ്രായേൽ മക്കളെ ഫലസ്തീനരുടെ ദേശത്ത് കൂടെ കൊണ്ടുപോകുവാൻ കഴിയുമായിരുന്നു. അവർ ആക്രമണത്തിന് വിധേയരായെങ്കിൽ ദൈവം അവരെ വിടുവിക്കുമായിരുന്നു. ആവശ്യമായി വരുമ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിക്കുവാൻ തയ്യാറാണ്. എന്നാൽ അത് തന്റെ ഇഷ്ടം നിറവേറ്റുന്നതിനു വേണ്ടി മാത്രമായിരിക്കും. നമ്മുടെ ആവശ്യം എപ്പോഴും ദൈവഹിതമായിരിക്കണം എന്നില്ല. 18-ാം വാക്യത്തിൽ നാം കാണുന്നത്, ചെങ്കടലരികെയുള്ള മരുഭൂമിയിൽ കൂടി ദൈവം ജനത്തെ ചുറ്റി നടത്തി. ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്ത് നിന്ന് യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. യുദ്ധസന്നദ്ധരായി എന്നാൽ ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് ക്രമമുള്ള സംഘടിത രൂപത്തിലാണ് പുറപ്പെട്ടത് എന്നാണ് ഇതിന്റെ അർത്ഥം. അവർ ആൾക്കൂട്ടം പോലെയല്ല പുറപ്പെട്ടത്. ഓടിച്ചാടി വന്നവരൊക്കെ പോയ വഴിയെ ഓടുകയായിരുന്നില്ല. അവർ ഒരു സൈന്യം അല്ലായിരുന്നു എങ്കിലും അവർ നിരനിരയായിട്ടാണ് പുറപ്പെട്ടത്. അവരുടെ മരുഭൂമിയിൽ കൂടിയുള്ള യാത്ര നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ അവർ ഏറ്റവും ക്രമമുള്ള കൂട്ടരാണെന്ന് നിങ്ങൾക്ക് കാണുവാൻ കഴിയുമായിരുന്നു. ദൈവം എപ്പോഴും ക്രമത്തെ, ചിട്ടയെ, അടുക്കിനെ ഇഷ്ടപ്പെടുന്ന ദൈവമാണ്. അവൻ അടുക്കും ചിട്ടയുമുള്ള ദൈവമാണല്ലോ. 19-ാം വാക്യത്തിൽ നാം കാണുന്നത്, മോശ യോസഫിന്റെ അസ്ഥികളും എടുത്തുകൊണ്ടുപോന്നു. ദൈവം നിങ്ങളെ സന്ദർശിക്കും നിശ്ചയം, അപ്പോൾ എന്റെ അസ്ഥികളും നിങ്ങൾ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞ് അവൻ ഇസ്രായേൽ മക്കളെ കൊണ്ട് ഉറപ്പായി സത്യം ചെയ്യിച്ചിരുന്നു. ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ മോശ യോസഫിന്റെ അസ്ഥികളും എടുത്തു. ഉൽപ്പത്തിപുസ്തകം 50-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗമാണ്. അവിടെ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. ഉൽപ്പത്തിപുസ്തകം 50-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം, അനന്തരം യോസഫ് തന്റെ സഹോദരന്മാരോട്, ഞാൻ മരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്ത് നിന്ന് താൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുപോകുകയും ചെയ്യുമെന്ന് പറഞ്ഞു. 25-ാം വാക്യത്തിൽ ഇപ്രകാരം തുടരുന്നു, ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എന്റെ അസ്ഥികളെ ഇവിടെ നിന്നും കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. യോസഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചു. യോസഫ് ഈ വാക്കുകൾ പറഞ്ഞിട്ട് ഏകദേശം 200 വർഷങ്ങൾ കഴിഞ്ഞുപോയി എന്നോർക്കണം. എന്നാൽ ഇപ്പോൾ അതിനുള്ള സമയം വന്നു ചേർന്നു. മരിച്ചപ്പോൾ അവനൊരു ദേശീയ നേതാവായി തീർന്നിരുന്നു. അതിനാൽ മിസ്രൈമിൽ അവനെ അടക്കം ചെയ്യേണ്ടതായി വന്നു. എന്നാൽ കാലക്രമേണ യോസഫിനെ അറിയാത്ത ഒരു ഫറവോൻ മിസ്രൈമിൽ ഉണ്ടായി എന്ന് നാം കാണുന്നു. ഇപ്പോൾ അവനൊരു ദേശീയ നേതാവല്ല. അതിനാൽ യാതൊരു പ്രതിഷേധവും ഉണ്ടാകാതെ തന്നെ അവന്റെ അസ്ഥികൾ മിസ്രൈമിൽ നിന്നും എടുത്തുകൊണ്ടുപോകുവാൻ കഴിയുമായിരുന്നു. വാഗ്ദത്ത ദേശത്ത് അടക്കപ്പെടണമെന്നുള്ളതായിരുന്നു യോസഫിന്റെയും ആഗ്രഹം. എന്നാൽ അവന്റെ ശരീരം നീക്കം ചെയ്തിട്ട് വാഗ്ദത്ത നാട്ടിൽ അടക്കേണ്ടതിന്റെ ആവശ്യം എന്താണ്? താൻ ഒരിക്കൽ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമെന്ന് യോസഫ് വിശ്വസിച്ചിരുന്നെങ്കിൽ അത് മിസ്രൈമിൽ നിന്നോ കനാൻ ദേശത്തു നിന്നോ ആയാലുള്ള വ്യത്യാസം എന്താണ്? സ്വർഗത്തിലേക്ക് പോകുകയല്ലായിരുന്നു അവന്റെ പ്രതീക്ഷ എന്നതാണ് അതിലെ വാസ്തവം. തന്റെ ജനം ആ ദേശത്ത് സഹസ്രാബ്ദ വാഴ്ചയ്ക്കായിട്ടും അനന്തരം നിത്യതയ്ക്കു വേണ്ടിയും ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളതായിരുന്നു അവന്റെ പ്രതീക്ഷ. മനസ്സിലായല്ലോ, മധ്യാകാശത്തിലേക്ക് പോകുമെന്നുള്ളതായിരുന്നില്ല യോസഫിന്റെ അറിവ്. തന്റെ ജനം ആ ദേശത്ത് സഹസ്രാബ്ദ വാഴ്ചയ്ക്കായിട്ടും അനന്തരം നിത്യതയ്ക്ക് വേണ്ടിയും ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളതായിരുന്നു അവന്റെ പ്രതീക്ഷ. അതായിരുന്നു അവർക്ക് സ്വർഗം. യോസഫിന്റെയും മോശയുടെയും പ്രത്യാശ അതായിരുന്നു. വിശ്വാസത്താൽ മോശ യോസഫിന്റെ അസ്ഥികൾ വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഇനിയും 20, 21, 22 വാക്യങ്ങൾ നോക്കിക്കാട്ട്. അവർ സുക്കോത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ട് മരുഭൂമിക്കരികെ ഏഥാമിൽ പാളയം ഇറങ്ങി. അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ജനത്തിന്റെ മുൻപിൽ നിന്ന് മാറിയതുമില്ല. ഇസ്രായേൽ മക്കൾ ചൂടേറിയ എരിയുന്ന മണലാരണ്യത്തിലേക്ക് നീങ്ങുകയാണ്. അവർ അതിൽ കൂടി കടന്നുപോയെങ്കിലും അവർക്ക് ഉഷ്ണക്കാറ്റിന്റെ ശല്യമുണ്ടായില്ല. കാരണം പകൽ അവർക്ക് മുകളിൽ മേഘസ്തംഭമുണ്ടായിരുന്നു. മറ്റ് യാതൊരു ജാതിക്കും ഒരിക്കലും ഇല്ലാതിരുന്ന ഒന്ന് ഈ ജനതയ്ക്കുണ്ടായി. അത് ദൈവത്തിന്റെ ദൃശ്യമായ സാന്നിധ്യം അഥവാ തേജസ്സായിരുന്നു. റോമലേഖനം 9:4 വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: അവർ ഇസ്രായേല്യർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ. ഈ ജനത്തിന് ദൈവത്തിന്റെ തേജസ്, അതായത് ദൈവത്തിന്റെ ദൃശ്യമായ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഓർക്കുക, സഭയ്ക്ക് പോലും ദൈവത്തിന്റെ ദൃശ്യമായ സാന്നിധ്യം കൂടെയില്ല. സഭയ്ക്ക് ദൃശ്യമായത് യാതൊന്നും നൽകപ്പെട്ടിട്ടില്ല. ദൈവം നമ്മെ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നാണ് Ephesians 1:3 പറഞ്ഞിരിക്കുന്നത്. അവർ ക്രിസ്തുവിന്റെ ആഗമനത്തിനു വേണ്ടി പ്രതീക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നാമോ ചരിത്ര സംഭവത്തിനു വേണ്ടി പുറകോട്ടു നോക്കുകയാണ്. വാസ്തവത്തിൽ നാം അതിൽ ദൈവത്തിന്റെ കരം കാണുന്നുമുണ്ട്. വിശ്വാസത്താൽ നടക്കേണ്ടതിനായി നമുക്ക് ദൈവത്തിന്റെ ദൃശ്യമായ സാന്നിധ്യത്തിന്റെ ആവശ്യം ഇല്ല. ഇന്നത്തേതുപോലെ ചരിത്രത്തിൽ വീണ്ടെടുപ്പിന്റെ പ്രവർത്തനം നടന്നിട്ടില്ലായിരുന്നതുകൊണ്ട് അവർക്ക് തേജസ്സിന്റെ, അവന്റെ സാന്നിധ്യത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു. ഓരോ സംഭവത്തിലും തന്റെ ജനത്തെ സുരക്ഷിതരായി മറ്റ് ജനങ്ങളെക്കാൾ ഉന്നതമായി മരുഭൂമിയിൽ കൂടി കടത്തിക്കൊണ്ട് പോരേണ്ടതിന് ദൈവം ഒരുക്കങ്ങൾ ചെയ്തിരുന്നു. ദൈവത്തിന്റെ നടത്തിപ്പ് എത്ര അത്ഭുതകരമാണ്! തന്റെ മക്കളുടെ ജീവിതത്തിലെ ഏറ്റവും ചെറുതെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും എത്ര ശ്രദ്ധയോടെയാണ് അവൻ ക്രമീകരിക്കുന്നത്. നാം നമ്മുടെ കണ്ണുകളെ തുറന്നൊന്ന് നോക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അത്ഭുതകരം നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളിലും കാണുവാൻ സാധിക്കും. പലപ്പോഴും അത് കാണുവാൻ കഴിയാത്ത അന്ധത, അത് കാണുവാൻ സാധിക്കാത്തതായ ആ അജ്ഞത നമ്മെ പിടികൂടുകയല്ലേ ചെയ്യാറുള്ളത്? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ദൈവകരം അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ടോ? താങ്കളുടെ ജീവിതത്തിൽ ദൈവം നടത്തുന്ന വിധം ഓർത്തവനെ സ്തുതിക്കുവാൻ സാധിക്കുന്നുണ്ടോ? എണ്ണിയാൽ തീരാത്തതുപോലെ അവനിൽ നിന്ന് നന്മകൾ നാം പ്രാപിച്ചിട്ടും നന്ദികേടല്ലേ പലപ്പോഴും ജീവിതത്തിലുള്ളത്? ഈ ജനത്തിന്റെ ജീവിതത്തിലും അതുതന്നെയാണ് നാം കാണുവാൻ പോകുന്നത്. വിടുവിക്കപ്പെട്ട ഒരു ദൈവപൈതലിന്റെ മുൻപോട്ടുള്ള യാത്ര ദൈവം നോക്കിക്കൊള്ളും. ദൈവപൈതലെ, താങ്കളുടെ ജീവിതത്തിൽ യാദൃച്ഛികം എന്നൊന്നില്ല. കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടുള്ള ഒരു ദൈവപൈതലാകുന്നു താങ്കളെങ്കിൽ, താങ്കളുടെ ജീവിതത്തിലൊക്കെ ദൈവം മുന്നറിഞ്ഞ് അനുവദിക്കുന്ന കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. ജീവിതത്തെ അവന്റെ കരങ്ങളിൽ സമർപ്പിച്ചാൽ മാത്രം മതിയാകും. ആ അനുഗ്രഹീത പദവിയിൽ ദൈവം നമ്മെ നടത്തുവാൻ മതിയായവനാണ്. ഇന്ന് നമ്മെ തന്നെ അതിനായി ഒരു പ്രാവശ്യം കൂടി നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിത്തന്ന നല്ല ആലോചനകൾക്കായി സ്തോത്രം. അവിടുത്തെ വചനം മറ്റെന്തിനേക്കാളും ഉപരി ഞങ്ങൾ മനസ്സിലാക്കുവാനും അവിടെ ഞങ്ങളോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അനുസരിക്കുവാനുമുള്ള ദൈവകൃപ ഞങ്ങൾക്ക് തരണമേ. കർത്താവേ, അവിടുന്ന് ഞങ്ങളെ നടത്തുന്ന വിധങ്ങൾക്കായി സ്തോത്രം. പലപ്പോഴും അത് ഓർക്കാതെ ഞങ്ങൾ അന്ധതയിൽ ആയിപ്പോയ ആ വലിയ കുറവിനെ ഞങ്ങളോട് ക്ഷമിക്കണമേ. അവിടുത്തെ ഹിതപ്രകാരം ഞങ്ങളെ വഴി നടത്താമേ. തിരുനാമത്തിൻ്റെ മഹത്വത്തിനായി ജീവിപ്പാൻ ഞങ്ങളെ ആക്കുന്ന സ്ഥാനങ്ങളിൽ സഹായിക്കണമേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.
ഇന്നത്തെ പഠനത്തിൽ താങ്കളെ ഏറ്റവും സ്വാധീനിച്ച ചിന്തകൾ ദയവായി ഞങ്ങളെ അറിയിക്കുക. താങ്കളുടെ പ്രാർത്ഥനാ വിഷയങ്ങളോടെ ഇന്നു തന്നെ ഞങ്ങൾക്ക് എഴുതിയാലും ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം വീണ്ടും: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. ജീവ സന്ദേശം.